Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇതൊക്കെയാണ് ഇന്ദ്രന്റെ ഇഷ്ടം. ആ ഇന്ദ്രനോട് പറയുകയാണ് സുഷുപ്തി, ക്രിയാപ്രിയങ്ങൾ സ്പർശിക്കാത്ത ഒരവസ്ഥ, ഉണർവിൽ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിർവിശേഷ നിത്യ സംവേദ്യത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാനാണ്? തനിക്കിഷ്ടമല്ലാത്ത മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അദ്വൈതം പറയുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് ഓടിക്കളയുന്നു, കേൾക്കാൻ തയ്യാറാകാത്ത. കാരണം ഇതൊന്നും ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇഷ്ടമുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും, എത്ര ദിവസം വേണോ കേട്ടുകൊണ്ടിരിക്കും. ഇഷ്ടം തോന്നിടത്തോളം കാലമെങ്കിലും കേട്ടുകൊണ്ടിരിക്കും. അദ്വൈതത്തിന് അങ്ങനെ പറ്റത്തില്ല, കാരണം അത് ഇഷ്ടമല്ല. ആരുടെയും ഇഷ്ടമല്ല പറയും. ഇന്ദ്രന്റെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ സാധാരണ മറ്റുള്ളവരുടെ ഇഷ്ടമാണ്. ഇഷ്ടവും അനിഷ്ടവും വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ കൽപ്പനകൾ ഭാവനകൾ അനുകൂലമായി വരുന്നതിനോട് ഇഷ്ടം തോന്നും, പ്രതികൂലമായി വരുന്നതിനോട് അനിഷ്ടം തോന്നും. ഇത് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം കൽപ്പന ഭാവനകളാണ്. നേരിട്ട് കാണുന്നതും അനുഭവിക്കുന്നതുമല്ല, നേരിട്ട് കാണുന്നതിനോ അനുഭവിക്കുന്നതിനോ അപ്പുറമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് അവന് കേവലം കൽപ്പന ഭാവനകളെ പറ്റും. ഭക്തനോട് പറയുന്നു വൈകുണ്ഠം കൈലാസം, അവന് ഭാവനയിൽ കണ്ടുകൊണ്ടല്ലേ അവന് മുമ്പോട്ട് പോകാൻ പറ്റും. യോഗിയോട് പറയുന്നു സമാധി, ഭാവനയിൽ കണ്ടേ പോകാൻ പറ്റും. ഒന്നും അനുഭവത്തിലുള്ള കാര്യങ്ങളല്ല. എന്നാലും എന്തുകൊണ്ട് അതിൻ്റെ പിറകെ പോകുന്നു? അതിനെ കുറിച്ചുള്ള കൽപ്പനകളുണ്ട്, ഭാവനകളുണ്ട്, അതങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. സർവത്ര അങ്ങനെയാണ് പറയുന്നു, എല്ലാവരും അങ്ങനെ തന്നെയാണ്. സത്യമേത നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇന്ദ്രൻ ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, ഭാവനയും കൽപ്പനകളും ഉണ്ട്. ഇമാനി ഭൂതാനി മത്തോ അന്യാനി ലോകാഹ കാമാസ്ത സർവേ മത്തോ അന്യേ അഹമേഷ സ്വാമി. അങ്ങനെ ഒരാൾ കരുതണമെങ്കിൽ ആനന്ദത്തെ അനുഭവിക്കണം, സുഖത്തെ അനുഭവിക്കണം, സർവലോകങ്ങളിലുള്ള സർവത്തെയും പ്രാപിക്കണം, ബ്രഹ്മലോകത്തെ പ്രാപിക്കണം, ഇത്തരം കൽപ്പനകളൊക്കെ ഉണ്ടെങ്കിൽ അത് എത്ര ഉയർന്ന ഉപാസന ചെയ്യുന്ന ആളായാലും ശരി, സഗുണവിദ്യ ശീലിക്കുന്നവനായാലും ശരി, അവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ട്, നേടാൻ അനുഭവിക്കാനുണ്ട്, സുഖമുണ്ട്, പരമമായ ഒരു ആനന്ദത്തെ ഇനി അനുഭവിക്കണം എന്ന് കരുതുകയാണെങ്കിൽ അവിടെ ഭേദത്തിൽ നിന്നേ അത് സാധ്യമാകും, ഭേദബോധത്തിൽ നിന്നേ സാധ്യമാകും. ഇമാനി ഭൂതാനി മത്തോ അന്യാനി, ഇതെല്ലാം തനിക്ക് അന്യമാണ്, തന്നെ അന്യമാണ്. അന്യമല്ലെങ്കിൽ എങ്ങനെ അനുഭവിക്കും? അന്യമായതിനെ അനുഭവിക്കാൻ പറ്റും. ലോകാഹ കാമാശ്ച, ആഗ്രഹങ്ങളുണ്ടല്ലോ മുക്തിക്ക് പ്രേരിപ്പിക്കുന്ന കാമം തന്നെ. ചെറിയ കാമങ്ങളിൽ അവൻ തൃപ്തനല്ല, അതുകൊണ്ട് വലിയ കാമത്തെ ആഗ്രഹിക്കുന്നു. ഫലം ആഗ്രഹിക്കുക മാത്രമല്ല, നേടണമെന്ന് വിചാരിക്കുന്നു. അന്യമായതിനെ നേടാൻ പറ്റും, തന്നെ തനിക്ക് നേടാൻ കഴിയത്തില്ല. അന്യമായതിനെ നേടാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള വലിയ സങ്കല്പങ്ങൾ, ആനന്ദത്തെ കുറിച്ചുള്ള സങ്കല്പം, നേടുന്ന സങ്കല്പം, എന്തോരം മത്തോ അന്യേ, ഇതെല്ലാം തനിക്ക് അന്യമാണെന്നറിയണം. ഹമേഷ സ്വാമി, ഇതൊക്കെ ഞാൻ നേടുന്നവനാണ്, ഇതൊക്കെ എനിക്ക് കൈവശം, ഞാൻ എനിക്ക് മുക്തി കൈവശം വരും, എനിക്ക് ആനന്ദം കൈവശം വരും. ഇങ്ങനെയുള്ള കൽപ്പനകൾ, ഇങ്ങനെയൊക്കെ കൽപ്പന ചെയ്യാം. എന്തൊക്കെ നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു എല്ലാവരും. പരമാർത്ഥത്തിൽ ഒന്നും നേടാനില്ല. എന്നാണ് ഭാവനകളിൽ കൽപ്പനകളിൽ ജീവിക്കുന്നവർ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. എന്നാ തുയത് ഇന്ദ്രസഹിതം, പക്ഷെ ഇതല്ല ഹിതം. ഇവിടെ എന്താ തകരാറ്? ഭാവനകളിലും കൽപ്പനകളിലും വരുന്നുള്ള തകരാറാണ്. ഇവിടെ ശരിയായ വിവേകം വരുന്നില്ല. ഇത് ഹിതമാകുന്നില്ല. ഹിതം ചൈന്ദ്രസ്യ പ്രജാപതിനാണ് പറയും. എന്താണ് ഹിതം? അത് പറയും. പരമാർത്ഥ ജ്ഞാനത്തെ പറയും. അവിടെ ഇങ്ങനെ നേടാനില്ല. അന്യമായ ഒന്നുമില്ല. വ്യോമവത് അശരീരാത്മതയാ സർവഭൂതലോകാമ അന്ന ഉപഗമേന യാപ്രാപ്തി തദ്ഹിതം ഇന്ദ്രായ വക്തവ്യമിതി പ്രജാപതിന് അഭിപ്രായം. പ്രജാപതി എന്താ പറയുന്നത്? വ്യോമവത് അശരീരാത്മതയ, ശരീരാത്മ അല്ല നീ എന്നാണ് പറയുന്നത്. നീ എന്തിനാണോ ഞാനെന്ന് കരുതുന്ന അതല്ല നീ. മറിച്ച് എന്താണ്? വ്യോമവത് ആകാശം പോലെ സർവവ്യാപിയാണ്, ശരീരം കൊണ്ട് പരിച്ഛിന്നമായ ഒന്നല്ല. ശരീരാഭിമാനത്തിൽ നിൽക്കുന്ന ഒന്നല്ല, അതുകൊണ്ട് നേടുന്ന ഒന്നല്ല. ഇതിലും ഒരു ആധ്യാത്മിക ജിജ്ഞാസമാണ്. ആധ്യാത്മിക ജിജ്ഞാസുവിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം ശരീരാഭിമാനത്തോടുകൂടിയായിരിക്കും. അവിടെ അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. സ്വയം ആകാശത്തെ പോലെ അശരീരിയായിരുന്നിട്ടും ശരീരാഭിമാനത്തോടുകൂടി പോകാനല്ലേ പറയുന്നത്? എനിക്ക് മോക്ഷം നേടണം, എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം, എനിക്ക് ജപിക്കണം, എനിക്ക് ധ്യാനിക്കണം. സർവത്ര അഹന്തയല്ല, സർവത്ര ശരീരാത്മബോധമല്ല. അതിന്റെ ഫലമായി എന്താണ് പറയുന്നത്? ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഈ ആനന്ദങ്ങളൊക്കെ ചെറുതാണ്, എനിക്കൊരു വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു. അവർണ്ണനീയമായ ആനന്ദത്തെ അനുഭവിക്കണം. മുമ്പ് ആനന്ദമീമാംസ ആനന്ദത്തെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ചേർത്ത് ഓരോരുത്തരുടെ ആനന്ദത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ പറയുന്ന നിർവിശേഷത അതാണ് പരമാർത്ഥം. അജ്ഞന്റെ സങ്കല്പത്തിലുള്ള അല്ല, അജ്ഞന്റെ ഇഷ്ടമല്ല, പരമാർത്ഥ ഹിതമല്ല അവന്റെ ഇഷ്ടം. എന്നുവെച്ചാൽ അവൻ എന്തിനാണോ ഇഷ്ടപ്പെടുന്നത് അതല്ല അവന് ഹിതമായിരിക്കുന്നത്. ഇഷ്ടത്തിൽ നിൽക്കുമ്പോൾ ഹിതത്തിലെത്തിയിട്ടില്ല, ഹിതത്തിലെത്തുമ്പോൾ ഇഷ്ടങ്ങളില്ല. അതുകൊണ്ട് എന്താണ് ഹിതം? സർവഭൂത ലോകകാമ ആത്മത്വപഗമേന, സർവം താൻ തന്നെ, സർവഭൂത ലോകകാമങ്ങളെല്ലാം, സർവഭൂതങ്ങളും സർവലോകങ്ങളും സർവകാമങ്ങളും, അല്ലെങ്കിൽ സർവഭൂതങ്ങളുടെയും സർവലോകങ്ങളിലും നേടുന്ന കാമനകളും സർവവും ആത്മത്വപഗമേന, അതാണ് താൻ. ആ ബോധം കൊണ്ടുവരുന്ന യാ പ്രാപ്തി, അല്ലാതെ ബാഹ്യമായി പ്രാപിക്കുന്ന ആത്മബോധം കൊണ്ട് വരുന്ന അവന്റെ ആ സർവാപ്തി തദ്ഹിതം, അതാണ് ഇന്ദ്രായ ഹിതം. ഇന്ദ്രന് ഹിതമായിരിക്കുന്ന അതാണ്, അതാണ് വക്തവ്യം, അതാണ് പറയേണ്ടത് ഈ പ്രജാപതിന് അഭിപ്രായം. അപ്പൊ സർവാത്മഭാവം എന്നെല്ലാം പറയുന്നിടത്തും ആ സർവാത്മഭാവം കുറിച്ചുള്ള ശരിയായ ബോധമില്ലെങ്കിൽ അവിടെയും അന്ധതയിലായിരിക്കും. മോക്ഷം എന്ന് പറയുന്നത് അതിനകത്ത് രാജ്ഞോ രാജ്യാപ്തിവത് അന്യത്വേന, അങ്ങനെയല്ല. അങ്ങനെ സംഭവിച്ച് അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് പോകേണ്ട ഒരു വഴിയല്ല ഇത്. ഏതുപോലെ രാജ്ഞോ രാജ്യാപ്തിവത്, രാജാവ് രാജ്യത്തെ പ്രാപിക്കുന്നത് പോലെ അല്ലേ? രാജാവിന്റെ രാജ്യപ്രാപ്തി, പട്ടാഭിഷേകം, രാജാവിന് ചക്രവർത്തി അഭിഷേകം, ഇതൊരു വലിയ പദവിയാണ്. ഒരു പ്രജകൾക്കൊന്ന് സങ്കല്പിക്കാൻ വയ്യാത്ത വലിയൊരു പദവിയാണ്. രാജാവിന് മാത്രമുള്ളതാണ് സ്വരാജ്യത്തിൽ. അത് നമ്മൾ അതിനെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു സങ്കല്പമല്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ സങ്കല്പിക്കുന്നു. നമ്മളത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇഷ്ടങ്ങളെ സങ്കല്പിച്ചാൽ ഇഷ്ടങ്ങളെ നേടാൻ നേടില്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് പല ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ അതല്ല ഹിതം. പ്രജാപതി ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇന്ദ്രൻ ഗ്രഹിക്കുന്ന മറ്റൊന്ന്, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തത്ര വ്യവസ്ഥിക്കം കേന വിജാനിയാൽ, അത് ശ്രുതി പറയുന്നുണ്ടെന്നാണ്. കം കേന വിജാനിയാൽ, ആരെ ആരെ എന്തുകൊണ്ടറിയും? അറിയത്തില്ലല്ലോ. അതാണ് സ്വസംവേദ്യത നിർവിശേഷത, ആത്മസംവേദ്യത എന്നൊക്കെ പറയുന്നു. ഞാൻ ആത്മാവിനെ അറിയും, എന്നിട്ടിരിക്കുന്ന അറിവില്ലായ്മയെ നശിപ്പിക്കും, അങ്ങനെ ഞാൻ മുക്തനാകും, ജ്ഞാനിയാകും. ഇതൊക്കെയാണ് ഭാവനകൾ. പറയുന്നു ആര് എന്തുകൊണ്ട് എങ്ങനെ അറിയും? ഭാഷകാരെ ഇപ്പോൾ ആവർത്തിക്കുന്നതാണ് ഗൃഹധാരണത്തിൽ. ആത്മീകത്വ ഇമാനി ഭൂതാന്യായ മഹമസ്മീതി, ഇവിടെ താൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നിനെ താനായിട്ട് അറിയുന്നതല്ല. മറ്റൊന്നിനെ താനായിട്ട് അറിയണമെങ്കിൽ അത് അജ്ഞനെ സാധ്യമാണ്. ആത്മബോധം വന്നു കഴിഞ്ഞാൽ അവനെ താനായിട്ട് അറിയുക, അതല്ല സർവാത്മഭാവം. അങ്ങനെ അറിയണം അല്ലെന്നാ പറയുന്നു. അന്യനെ താനായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ജ്ഞാനി അറിയുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അന്യനെയൊക്കെ താനായിട്ട് അറിയും. പട്ടിയെ താനായിട്ട് അറിയുന്നു, പൂച്ചയെ താനായിട്ട് അറിയുന്നു. ഞാനീ പട്ടിയെപ്പോലെയാകും, പൂച്ചയെപ്പോലെയാകും. അന്യനെ താനായിട്ട് അറിഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പം വരും, ഒരു വലിയ തകരാറും. ഞാൻ പിന്നെ നാല് കാലിൽ നടക്കും. അഭക്ഷ്യം ഭക്ഷിക്കും. ഇവിടെ അന്യനെ താനായിട്ട് അറിയുന്നതല്ല. എന്തുകൊണ്ട് അന്യനെ താനായിട്ട് അറിയുന്നില്ല? അന്യനില്ല, പിന്നെ അങ്ങനെ അന്യനെ താനായിട്ട് അറിയും. അന്യനുള്ളവനാണ് ചിന്തിക്കുന്നത് എനിക്ക് അന്യനെ താനായിട്ട് അറിയാം. അല്ലെങ്കിൽ അന്യനെ താനായിട്ട് അറിയാമെന്ന് പറയുന്നതിന്റെ താല്പര്യം അങ്ങനെ മനസ്സിലാക്കുന്നത് അന്യഥ ബോധമുള്ളവനാണ്. അപ്പൊ അവന് അതിനെ സംബന്ധിച്ചുള്ള സങ്കല്പം വേറെ, അതല്ലെന്നാ പറയുന്നു. അതൊക്കെ ഇഷ്ടങ്ങൾ ഓരോരുത്തർക്കും. ഹിതം അതല്ല. അവിടെ അന്യനില്ല, അതുകൊണ്ട് പിന്നെ അന്യനെ താനായിട്ട് അറിയേണ്ട കാര്യമില്ല. താനുണ്ടോ? താനുമില്ല. അഹന്താരൂപത്തിലുള്ള താനും അവിടെയില്ല. ഇതന്താരൂപത്തിലുള്ള അന്യനുമില്ല. അതിനുപരിയാണോ ഇമാനിഭൂതാന്യഹം അയമഹമസ്മി? ആ നിർവിശേഷമായ സുസംവേദ്യത, അതാണ് ഞാനീടെ അവസ്ഥ എന്നാ പറയുന്നത്. നന്നസ്മിൻ പക്ഷേ സ്ത്രീഭ്രുവ യാനൈർവ സയതി പിതൃലോകാമ സയകഥാഭവതി ഇത്യാദി ഐശ്വര്യശ്രുതിയോനുപന്ന നേരത്തെ പറഞ്ഞു. സ്വപ്നോപാസകനെ സംബന്ധിച്ച് സ്വപ്നവിദ്യയുടെ ഫലമായി പറഞ്ഞു, അവൻ സർവഭോഗങ്ങളെയും പ്രാപിക്കുന്നു. ലോകാമനാണെങ്കിൽ അവിടെ എത്തും, മറ്റ് ലോകാമനാണെങ്കിൽ അവിടെ എത്തും. അതൊക്കെ ഐശ്വര്യമാണ്. വിഭൂതികളെ കുറിച്ച് പറയുന്നു. ഒരു ജീവൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഉപാസകൻ നേടുന്നു എന്ന് പറയുകയാണ്. ഇതൊന്നും ശരിയാകത്തില്ലല്ലോ. സർവാത്മഭാവമാണ് ഇതിന്റെ ഫലമെങ്കിൽ പറയുന്നതും നമ്മൾ ധരിച്ചിരിക്കുന്ന രീതിയിലല്ല. എന്നാൽ സർവാത്മന സർവഫല സംബന്ധം പ്രത്യേക അവിരോധം. ആ സർവാത്മഭാവമുള്ളവന് അവൻ സർവത്തെയും പ്രാപിച്ചിരിക്കുകയാണല്ലോ. അജ്ഞനായിരുന്നു കൊണ്ട് തന്റെ അജ്ഞതയിലൂടെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജ്ഞാനം കൊണ്ടവൻ സ്വരൂപമായി പ്രാപിച്ചിരിക്കുന്നു. അജ്ഞനായിരുന്നു കൊണ്ട് അജ്ഞാനം കൊണ്ട് പ്രാപിച്ചാൽ അന്യമായിട്ട് അയാളെ പ്രാപിക്കാൻ കഴിയും. ജ്ഞാനം കൊണ്ടവൻ സ്വരൂപമായി പ്രാപിച്ചിരിക്കുന്നു. കാരണം സർവവും ആത്മാവിലാണ്, സർവവും ആത്മാവിൽ ആരോപിതമാണ്, സർവവും ആത്മാവിൽ നിലനിൽക്കുന്നതാണ്. ആത്മാവിന് സർവവുമായി സംബന്ധമുണ്ട്, സർവസംബന്ധവും. പറഞ്ഞെന്താണ്? തുരിയൻ. ആ തുരിയന്റെ സ്പന്ദനമാണ് മനസ്സ്, പ്രപഞ്ചം എല്ലാം. ഇതിന് എവിടെ സ്പന്ദിക്കേണ്ടി വന്നു? തുരിയൻ. മറ്റൊരിടത്തുമല്ല, തുരിയനിലാണ് ഇതെല്ലാം സ്പന്ദിക്കുന്നത്. അപ്പൊ സർവവും തന്നിലാണെങ്കിൽ സർവഫല സംബന്ധം ദോഷമൊന്നുമില്ല, സർവവും തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മൃത ഇവ സർവ ഘട കരക കുണ്ടലാദ്യാപ്തി ഒരേ ഒരു കുണ്ടാദ്യാപ്തി, ഒരേ ഒരു മണ്ണ് തന്നെ ഘടമാകുന്നു, കരകമാകുന്നു, കുണ്ടമാകുന്നു, പലതരത്തിലുള്ള പാത്രങ്ങളാകുന്നു. മണ്ണ് തന്നെ തന്നെ അറിയുകയാണെങ്കിൽ എങ്ങനെ അറിയും? പാത്രത്തിലും അത് മണ്ണായിട്ട് അറിയും. അറിയുകയാണെങ്കിൽ ഏത് പാത്രത്തിലും അത് തന്നെ മണ്ണായിട്ട് തന്നെ അറിയുന്നു. അതുപോലെ ജ്ഞാനി സദാത്മരൂപത്തിൽ സർവതാതാത്മ്യത്തിലിരിക്കുന്നു, സർവത്തോട് അനന്യമായിരിക്കുന്നു. അതുകൊണ്ട് സർവത്തെയും പ്രാപിക്കുന്നു എന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. ജ്ഞാനത്തിന്റെ ഫലം അത്തരത്തിലൊരു സർവാത്മഭാവമാണെങ്കിൽ സർവാത്മത്തെ ദുഃഖ സംബന്ധവും വിശ്വാസിച്ച് ദുഃഖ സംബന്ധം വരാമല്ലോ. ദുഃഖവുമായിട്ട് താതാന്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഞാൻ ദുഃഖിയാണ് എന്നുള്ള അനുഭവം വരും. സുഖവുമായിട്ട് താതാന്യം പ്രാപിക്കുമ്പോൾ താൻ സുഖിയാണെന്നുള്ള അനുഭവം വരും. അജ്ഞനുമായിട്ട് എന്താ വ്യത്യാസം? ഇപ്പൊ സർവാത്മഭാവം ഈ ദോഷങ്ങളൊക്കെ വരും. അന്യമായ ഓരോന്നിനോടും താൻ താതാന്യപ്പെടുന്നതാണ് സർവാത്മഭാവമെങ്കിൽ നായാകും, പൂച്ചയാകും. ഇതാണ് സർവാത്മഭാവം എന്ന് കരുതിയിട്ട് ആൾക്കാർ നായ് ഭക്ഷിക്കുന്നതൊക്കെ ഭക്ഷിക്കുന്നവരുമുണ്ട്. സർവാത്മഭാവം വ്യത്യാസമുണ്ടല്ലോ. സർവാത്മഭാവം കൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്. നായുടെ ഭക്ഷണം ഭക്ഷിക്കാൻ വേണ്ടിയല്ല സർവാത്മഭാവം. നായായി ജനിച്ചാൽ മതി, ആത്മജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഇന്ദ്രൻ ഇഷ്ടമല്ല സർവാത്മഭാവം എന്ന് പറയും. അന്യമായി ഒന്നിനെ താനായി കാണുന്നതല്ല സർവാത്മഭാവം. അന്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് സർവാത്മഭാവം. അതുകൊണ്ട് സർവാത്മഭാവത്തിൽ അവൻ ദുഃഖിയാകുമോ? ദുഃഖം മാത്രമല്ല, കാമത്തോടുത്ത സർവാത്മഭാവം പ്രാപിച്ചാൽ കാമിയായിത്തീരും. ക്രോധത്തോടാണെങ്കിൽ ക്രോധിയായിത്തീരും. എല്ലാ വികാരങ്ങളോടും സർവാത്മഭാവം പ്രാപിച്ച് അതായി മാറും. ഇതാണോ ഇതിന്റെ പ്രയോജനം? സർവാത്മഭാവത്തിന്റെ ഒന്നല്ല ദുഃഖസ്യ ആത്മത്വമാണല്ലോ. ഇവിടെ സർവാത്മഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കാണുന്ന സർവത്തിനോടും താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതല്ല. ഇവിടെ സർവവും അത് സർവവുമല്ല, മറിച്ച് ആത്മാവാണ്. ഈ ബോധമാണ് സർവാത്മഭാവം. ദുഃഖസ്യാപി ആത്മത്വ, ദുഃഖം എന്ന് പറയുന്ന ഒന്നിനെ കണ്ടിട്ട് അതിനോട് താതാത്മ്യപ്പെടുകയല്ല. ദുഃഖമൊന്നും അങ്ങനെ വേറിട്ടൊന്നുമില്ല, തന്നെ അന്യമായിട്ടൊന്നുമില്ല. ആത്മത്വ ഭഗമാ, സർവവും താനായിട്ട് അറിയുമ്പോൾ ദുഃഖം അല്ലെങ്കിൽ അസൂയ ഒക്കെ എങ്ങനെ മാറി, എവിടേക്കത് മാറിയെങ്കിൽ അതൊക്കെ മാറിയിക്കാൻ ഒരിടം വേണ്ടേ? അതുകൊണ്ട് അതും ആത്മാവ് തന്നെ, അതാണ് സർവാത്മഭാവം. അന്യമായ ഒന്നിനെ താനായി കാണുന്നതല്ല, താൻ സ്വയം തന്നെ സർവഭാവത്തിലിരിക്കുന്നതാണ്. ദുഃഖസ്യ വ്യാത്മത്വവുമാ ഉപഗമാ അവിരോധ, അതങ്ങനെ ധരിച്ചു കളയരുത്. തത്വജ്ഞാനിയുടെ അവസ്ഥ എങ്ങനെ മനസ്സിലാക്കും? അജ്ഞനും മനസ്സിലാകത്തില്ല, സ്ഥിരീകരിച്ചാലും മനസ്സിലാകത്തില്ല. ഒന്ന് മനസ്സിലാക്കാൻ പറ്റും, എന്താണ് അതല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. തന്റെ ഇഷ്ടമല്ല തത്വജ്ഞന്റെ ഹിതം എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടും രണ്ടാണ്. എന്തുകൊണ്ട് ദുഃഖത്തോട് താതന്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് കാമാദികളോട് താതന്യപ്പെട്ട് സ്വയം കാമിയും ദുഃഖിയും ക്രോധിയും ഒന്നും ആകുന്നില്ല? കാരണം തന്നിൽ നിന്ന് അന്യമായി അവയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ തന്നിൽ നിന്നും അന്യമായി അവയില്ല എന്നെങ്ങനെ ആര് പറഞ്ഞു? എങ്ങനെ അറിഞ്ഞു? അതാണ് ആത്മജ്ഞാനം. തന്നിൽ തന്നെ പ്രകാശിക്കുന്ന ആത്മജ്ഞാനം സർവത്തോടുള്ള തന്നിന്റെ തന്റെ അനന്യതയെ പ്രകാശിപ്പിക്കുന്നു. ഒരു വെളിച്ച സർവ്വ ഇരട്ടിനെ നശിപ്പിക്കുന്നു. ഒരു സൂര്യൻ നിൽക്കുമ്പോൾ സർവ ഇരുളുകളും നശിച്ചു പോകുന്നത് പോലെ അന്യമായി ഒന്നിനെ കണ്ടിട്ട് അതിനെ തനായി പ്രകാശിപ്പിക്കുകയല്ല. അന്യമായ ഒന്നിനവിടെ കാണുന്നില്ല. ദുഃഖസ്യാക്കി ആത്മത്വം ഉപഗമാ അവിരോധ, ദുഃഖവും സ്വസ്വരൂപം തന്നെ. അതുകൊണ്ട് ദുഃഖത്തോട് താതാന്യപ്പെട്ട് തന്നിൽ നിന്നും വേറിട്ടൊരു ദുഃഖം ഇരിക്കുന്നു. ആ ദുഃഖിനോട് താതാന്യപ്പെട്ടിട്ട് താൻ സ്വയം ദുഃഖിയാകുന്നു. ഇപ്പൊ ചോദിക്കപ്പോ അങ്ങനെ ആത്മജ്ഞാൻ ദുഃഖമുണ്ടോ? പക്ഷെ എന്താ ആത്മജ്ഞനിൽ നിന്നും അന്യമായി ഒരു ദുഃഖമുണ്ടോ എന്നാണോ ചോദിക്കുന്നത്? ഇല്ല. പിന്നെന്താ ആത്മജ്ഞൻ കരയുന്നത്, വേദനിക്കുന്നത്? കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, കരയുന്നുണ്ട്, വേദനിക്കുന്നു. നമ്മൾ പറഞ്ഞ ആത്മത്വപദമാ, ആത്മജ്ഞനെ സംബന്ധിച്ച് എന്തൊക്കെയാണോ അന്യൻ അനുഭവപ്പെടുന്നത് അതെല്ലാം ആത്മസ്വരൂപം തന്നെ. അല്ലാതെ തന്നിൽ നിന്ന് അന്യമായ ദുഃഖത്തെ കണ്ടിട്ട് ആത്മജ്ഞൻ കരയുന്നതല്ല. അന്യമായിട്ടൊന്നുമില്ല അവിടെ. ആത്മനി അവിദ്യാകൽപ്യതാനി, അവിദ്യാകൽപ്പന നിമിത്താനി ദുഃഖാനി രജ്വാമിവ സർപ്പാദീനി കൽപ്പനാ നിമിത്താനി. രജ്ജുവിലെ സർപ്പത്വം പോലെ ആത്മാവിൽ അവിദ്യ കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നവയാണ് ദുഃഖം. കൽപ്പിച്ചെന്ന് വെച്ചാൽ ഇല്ല, ആത്മാവിൽ നിന്നും വേറിട്ടില്ല. ആത്മാവിനെ കുറിച്ച് എന്ത് പറഞ്ഞു? അത് നിർവിശേഷ ആനന്ദ സ്വരൂപം. അതുകൊണ്ട് അവിടെ അന്യത്വ കൽപ്പനകൾക്കൊന്നും നിലയില്ല. ഇടയിൽ അന്യമായി കൽപ്പിച്ചിട്ട് അതിനോട് താതാന്യപ്പെടുകയോ അതിൽ നിന്ന് മാറുകയോ ഒന്നും ചെയ്യുന്നില്ല. ആത്മാവിൽ നിന്ന് വേറിട്ടതൊന്നും നിലനിൽക്കുന്നില്ല. ഇപ്പൊ തത്വജ്ഞൻ കരയുന്നതോ ഇച്ചിരിയിൽ നിന്നും അതിന് വ്യത്യാസമുണ്ട്. സന്തോഷത്തിന് സന്താപത്തിനോട് വ്യത്യാസമുണ്ട്, അദ്വേഷത്തിന് കംഷം. എന്തുകൊണ്ട് ആത്മത്വപകമാ? അത് അജ്ഞനങ്ങനെ മനസ്സിലാകും, അജ്ഞനെങ്ങനെ അത് മനസ്സിലാക്കിപ്പിക്കും, അത് പ്രയാസമാണ്. എന്നാലും ശ്രുതി അതിന് ശ്രമിക്കുകയാണ്, പരമാവധി വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആത്മനി അവിദ്യ കൽപ്പന നിമിത്താനി ദുഃഖാനി രജ്വാമിവ സർപ്പാദീൻ. കൽപ്പന നിമിത്താനി, കൽപ്പനയുണ്ട് അത് സംഭവിക്കുന്നു. രജ്ജു സർപ്പകൽപ്പനയ്ക്ക് നിമിത്തമാണ്, അതുപോലെ താൻ തന്നെ സ്രവത്തിന് നിമിത്തമായിരിക്കുന്നു, സുഖത്തിനും ദുഃഖത്തിനും സർവത്തിനും. ആ നിമിത്തം കൊണ്ട് തന്റെ കാര്യമായിരിക്കും അവന്ന് തന്നെ നിന്ന് അന്യമല്ല. അതുകൊണ്ടാണ് തത്സൃഷ്ടുവാത്ത ദൈവാനുപ്രാവശ്യം സൃഷ്ടിച്ചിട്ട് അവൻ തന്നെ അതിൽ അനുപ്രവേശം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയുടെ അവൻ താതാന്യപ്പെടുന്നത്, താൻ തന്നെ സ്വയം സൃഷ്ടിയായി മാറാൻ ശ്രമിക്കുന്നത്. അഹം മമ എന്ന് താതാന്യപ്പെടും, തന്നെ വേറെ ഒന്നില്ലല്ലോ അവിടെ സൃഷ്ടിക്കാൻ, താൻ തന്നെയാണല്ലോ ഇത് പലതായി തുടരുന്നത്. അതുകൊണ്ട് അന്യമായ സുഖദുഃഖാദികളില്ല, അതുകൊണ്ട് അന്യമായ സുഖദുഃഖാദികളോട് താതാന്യപ്പെടുന്നില്ല. അച്ഛൻ കരയുന്നതായി കാണുന്നുണ്ട്, ഞാനീ കരയുന്നതായി കാണുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടുപേരും കരയുന്നുണ്ടല്ലോ. അച്ഛൻ ഈ തത്വത്തെ അറിയുന്നില്ല, ഞാൻ ഈ തത്വത്തെ ഗ്രഹിക്കുന്നില്ല, വ്യത്യാസം.